ദേവാലയം പണിയുവാൻ ലഭിക്കുന്നത് മാത്രം ചെലവഴിക്കുന്ന പ്രവണത അനേകം ആളുകളിൽ കാണുവാൻ സാധിക്കും. ഇതെന്റേതാണ്, അത് ദൈവവേലയ്ക്കുള്ളതാണ്, കൂട്ടിക്കുഴയ്ക്കണമെന്നല്ല പറഞ്ഞത്. എന്നാൽ ദൈവം താങ്കൾക്ക് തന്നിരിക്കുന്നതിൽ നിന്നും ദൈവവേലയ്ക്കു വേണ്ടി കൊടുക്കുവാൻ താങ്കൾക്ക് സാധിക്കുമോ? പ്രത്യേകിച്ചും ദൈവവേലയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ,
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു. ഒരു ഗാനത്തിന് ശേഷം ഇന്നത്തെ പഠനം ശ്രദ്ധിക്കാം.
ഞാൻ സ്തുതിച്ചിടുമെന്നും
ഒന്ന് ദിനവൃത്താന്തങ്ങൾ 29 അധ്യായം കൂടി നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട് ഈ പുസ്തകത്തിൽ നിന്നും. ഒന്ന് ദിനവൃത്താന്തങ്ങൾ 29 അധ്യായത്തിൽ ദേവാലയത്തിൽ നിന്നും രാജ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ തന്റെ മരണം വരെയും ദാവീദിന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ആഗ്രഹം ദേശത്തിലെ കേന്ദ്രസ്ഥാനം ദൈവാലയം ആയിരിക്കണമെന്നതായിരുന്നു. ദാവീദിന്റെ ജനത്തോടുള്ള അന്തിമമായ ദൂതാണ് 29 അധ്യായത്തിൽ നാം കാണുന്നത്. വൃദ്ധനായ യാക്കോബ് മരിക്കാരായപ്പോൾ തന്റെ പുത്രന്മാരെ അരികെ വിളിച്ചു വരുത്തിയ ആ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. മോശ തന്റെ അവസാന ദിവസങ്ങളോടടുത്തപ്പോൾ തനിക്കും 12 ഗോത്രങ്ങളോട് പറയുവാനുണ്ടായിരുന്ന ദൂത് അറിയിക്കുന്നതായി കാണുന്നു. ഇവിടെ ഇതാ ദാവീദിനും തന്റെ ജീവിതാന്ത്യത്തിൽ തന്റെ ജനത്തോട് പറയുവാനായി ഒരു ദൂതുണ്ടായിരുന്നു എന്ന് നാം കാണുന്നു. 29 അധ്യായം നിങ്ങൾ എന്നോടൊപ്പം എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ വായിക്കട്ടെ അതിന്റെ 1 വാക്യം. പിന്നെ ദാവീദ് രാജാവ് സർവ്വസഭയോടും പറഞ്ഞത്, ദൈവം തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ മകൻ ശലോമോൻ ചെറുപ്പവും ഇളം പ്രായവും ഉള്ളവൻ, പ്രവൃത്തി വലിയതും ആകുന്നു, മന്ദിരം മനുഷ്യനല്ല യഹോവയായ ദൈവത്തിനത്രേ. ശലോമോൻ ചെറുപ്പവും ഇളം പ്രായവും ഉള്ളവൻ എന്ന് ദാവീദ് പറയുമ്പോൾ താൻ ഉദ്ദേശിക്കുന്നത് ശലോമോൻ പരിചയക്കുറവുള്ള വ്യക്തിയാകുന്നു എന്നാണ്. വൃദ്ധനായ ദാവീദ് പരിചയസമ്പന്നനായ വ്യക്തിയായിരുന്നുവല്ലോ. ദാവീദ് സർവ്വസഭയെയും വിളിച്ച് തന്റെ മകന്റെ ഉള്ള അവസ്ഥ അവരോട് പറയുകയാണ്. എത്ര നല്ലൊരു മാതൃക. 2-3 വാക്യങ്ങളിൽ നോക്കിക്കേ. എന്നാൽ ഞാൻ എന്റെ സർവ്വബലത്തോടും കൂടെ എന്റെ ദൈവത്തിന്റെ ആലയത്തിനു വേണ്ടി പൊന്നുകൊണ്ടുള്ളവയ്ക്ക് പൊന്നും വെള്ളി കൊണ്ടുള്ളവയ്ക്ക് വെള്ളിയും താമരം കൊണ്ടുള്ളവയ്ക്ക് താമരവും ഇരുമ്പ് കൊണ്ടുള്ളവയ്ക്ക് ഇരുമ്പും മരം കൊണ്ടുള്ളവയ്ക്ക് മരവും ഗോമേതക കല്ലും പതിപ്പാനുള്ള കല്ലും ഖചിത പ്രവൃത്തിക്കുള്ള കല്ലും നാനാവർണമുള്ള കല്ലും വിലയേറിയ സകലവിധ രത്നവും അനവധി വെള്ളക്കല്ലും ശേഖരിച്ച് വെച്ചിരിക്കുന്നു. 3 വാക്യം. എന്റെ ദൈവത്തിന്റെ ആലയത്തോട് എനിക്കുള്ള പക്ഷം നിമിത്തം വിശുദ്ധ മന്ദിരത്തിനു വേണ്ടി ഞാൻ ശേഖരിച്ചതൊക്കെയും കൂടാതെ എന്റെ സ്വന്ത ഭണ്ഡാരത്തിലെ പൊന്നും വെള്ളിയും ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിനായി കൊടുത്തിരിക്കുന്നു. ദൈവാലയത്തിന് വേണ്ടിയതെല്ലാം ഞാൻ എന്റെ കഴിവിനനുസരിച്ച് ശേഖരിച്ചു വച്ചിരിക്കുന്നു എന്നാണ് ദാവീദ് പറയുന്നത്. ദാവീദിനെപ്പോലെ നമ്മുടെ ജീവിതങ്ങളിൽ ദൈവത്തിന് പ്രഥമസ്ഥാനം നൽകുവാൻ നാം തയ്യാറായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നമ്മുടെ കഴിവിന്റെ പരമാവധി, എന്നെക്കൊണ്ട് സാധിക്കുന്നതെല്ലാം. ദാവീദ് തന്റെ വ്യക്തിപരമായ സമ്പാദ്യങ്ങളും ദേവാലയം പണിയുന്നതിനുവേണ്ടി ചെലവഴിക്കുന്നതായി കാണുന്നു. സമർപ്പണമുള്ള ഏതൊരു ദൈവപൈതലിന്റെയും പ്രത്യേകതയാണ് അത്. തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ മുറുകെ പിടിച്ചിട്ട് തനിക്ക് ദേവാലയം പണിയുവാൻ ലഭിക്കുന്നത് മാത്രം ചെലവഴിക്കുന്ന പ്രവണത അനേകം ആളുകളിൽ കാണുവാൻ സാധിക്കും. ഇതെന്റേതാണ്, അത് ദൈവവേലയ്ക്കുള്ളതാണ്, കൂട്ടിക്കുഴയ്ക്കണമെന്നല്ല പറഞ്ഞത്. എന്നാൽ ദൈവം താങ്കൾക്ക് തന്നിരിക്കുന്നതിൽ നിന്നും ദൈവവേലയ്ക്കു വേണ്ടി കൊടുക്കുവാൻ താങ്കൾക്ക് സാധിക്കുമോ? പ്രത്യേകിച്ചും ദൈവവേലയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ. 5 വാക്യം നോക്കിക്കാട്ടെ. എന്നാൽ ഇന്ന് യഹോവയ്ക്ക് കരപൂരണം ചെയ്യുവാൻ മനഃപൂർവ്വം അർപ്പിക്കുന്നവൻ ആർ? ദാവീദ് കൊടുക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ പിശുക്കും കാണിക്കുന്നില്ല. താൻ മാതൃക കാണിച്ച ശേഷം ജനത്തെ അവൻ ആഹ്വാനം ചെയ്യുന്നു. ആറാം വാക്യം, അപ്പോൾ പിതൃഭവന പ്രഭുക്കന്മാരും ഇസ്രായേലിന്റെ ഗോത്ര പ്രഭുക്കന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും രാജാവിന്റെ പ്രവർത്തിക്കും മേൽവിചാരകന്മാരും മനഃപൂർവ്വ ദാനങ്ങളെ കൊണ്ടുവന്നു. ജനത്തിൽ നിന്ന് പ്രതികരണം ഉണ്ടായതായി കാണുന്നു. അവർ ഔദാര്യമായും സന്തോഷത്തോടുകൂടിയും കൊടുത്തു. ഏഴ് മുതലുള്ള വാക്യങ്ങൾ, ദേവാലയത്തിന്റെ വേലയ്ക്കായിട്ട് അവർ 5000 താലന്ത് പൊന്നും 10000 തങ്കക്കാശും 10000 താലന്ത് വെള്ളിയും 11000 താലന്ത് താമ്രവും 100000 താലന്ത് ഇരുമ്പും കൊടുത്തു. രത്നങ്ങൾ കൈവശമുള്ളവർ അവയെ ഗർശൂന്യനായ യഹിയേൽ മുഖാന്തരം യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിലേക്ക് കൊടുത്തു. അങ്ങനെ ജനം മനഃപൂർവ്വമായി കൊടുത്തതുകൊണ്ട് അവർ സന്തോഷിച്ചു. ഏകാഗ്ര ഹൃദയത്തോടെ മനഃപൂർവ്വമായിട്ടായിരുന്നു അവർ യഹോവയ്ക്ക് കൊടുത്തത്. ദാവീദ് രാജാവും അത്യന്തം സന്തോഷിച്ചു. ജനം മനസ്സോടെ ദേവാലയം പണിക്കു വേണ്ടി കൊടുത്തതുകൊണ്ട് ദാവീദിന് വളരെ സന്തോഷമായി. താങ്കൾ സന്തോഷത്തോടെ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ശല്യമൊഴിയാനായിട്ടല്ല, ആരെയെങ്കിലും പ്രീതിപ്പെടുത്തുവാനായിട്ടല്ല, നിങ്ങൾക്ക് പുണ്യം കിട്ടാൻ പോലുമല്ല. പിന്നെയോ, നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാകുന്നു എന്നുള്ള ബോധത്തോടെ ചെയ്യുമ്പോൾ അവിടെ അനുഗ്രഹമുണ്ടാകും. താങ്കളുടെ ഹൃദയത്തിൽ വിഷമം ഉളവാക്കുന്നുവെങ്കിൽ കൊടുക്കരുത് കേട്ടോ. സന്തോഷത്തോടെ കൊടുക്കുക എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ജനം ചെയ്യുന്നതും അതുതന്നെയാണ്. വലിയ ആഹ്ലാദത്തിന്റെ ഒരു സന്ദർഭമായിരുന്നു അവർ കൊടുത്തിരുന്ന അവസ്ഥ. പത്താമാക്കി നോക്കിക്കേ, പിന്നെ ദാവീദ് സർവ്വസഭയുടെയും മുമ്പാകെ യഹോവയെ സ്തുതിച്ച് ചൊല്ലിയതെന്തെന്നാൽ, ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിൻ ദൈവമായ യഹോവേ, നീ എന്നുമെന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ദാവീദ് ദൈവത്തെ പിതാവായ ഇസ്രായേലിൻ ദൈവമായ യഹോവ എന്ന് വിളിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. പഴയ നിയമത്തിൽ ദൈവത്തെ വ്യക്തികളുടെ പിതാവായി സൂചിപ്പിച്ചിട്ടില്ല. വാസ്തവത്തിൽ ദാവീദ് ദൈവത്തെ പിതാവ് എന്ന് വിളിച്ചിട്ടുമില്ല. ദൈവം ദാവീദിനെ തന്റെ ദാസൻ എന്നാണ് വിളിച്ചത്. മോശയുടെ ന്യായപ്രമാണം ഒരു വ്യക്തിയെ ദൈവമകനാക്കി തീർത്തില്ല. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിനു മാത്രമേ നമ്മെ ദൈവമക്കളാക്കുവാൻ കഴിയുകയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 1:12 വായിക്കുന്നുണ്ടല്ലോ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ഒരു ദൈവ പൈതൽ ആയി തീർന്നിട്ടുണ്ടോ? മതത്തിന്റെ സഭയുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് താങ്കളെ ദൈവപൈതലാക്കുവാൻ കഴിയുകയില്ല കേട്ടോ. ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കാണ് ദൈവമക്കളാകുവാൻ ദൈവം അവകാശം നൽകിയിരിക്കുന്നത്. താങ്കൾ യേശുവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടോ? അതെ, താങ്കളെ ദൈവപൈതലാക്കുവാനാണ് ദൈവപുത്രൻ മനുഷ്യപുത്രനായി തീർന്നത് എന്ന് മറക്കരുത്. താങ്കൾ അവനിൽ വിശ്വസിക്കുന്നുണ്ടോ? താങ്കളുടെ പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്നും അവൻ കാൽവരി ക്രൂസിൽ അനുഭവിച്ച ആ വലിയ വ്യഥയിൽ താങ്കൾ വിശ്വസിക്കുമ്പോൾ, അവന്റെ ആ പ്രവർത്തനത്തിൽ താങ്കൾ വിശ്വസിക്കുമ്പോൾ, ആ മരണത്തിൽ നിന്നും വിടുവിക്കപ്പെടുവാൻ താങ്കൾക്ക് സാധിക്കും. ദാവീദിന്റെ പ്രാർത്ഥനയാണ് തുടർന്ന് നാം കാണുന്നത്. 29-ാം അധ്യായത്തിൽ തന്നെയാണല്ലോ. 1 ദിനവൃത്താന്തം 29:11 ഞാൻ വായിക്കട്ടെ. യഹോവേ, മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്. സ്വർഗത്തിലും ഭൂമിയിലുള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ. യഹോവേ, രാജ്യത്വം നിനക്കുള്ളതാകും. നീ സകലത്തിനും മീതേ തലവനായിരിക്കുന്നു. ഈ വാക്കുകൾ നിങ്ങൾക്ക് പരിചിതമായി തോന്നുന്നുണ്ടോ? തങ്ങളെ പ്രാർത്ഥിപ്പുവാൻ പഠിപ്പിക്കണമെന്ന് ശിഷ്യന്മാർ കർത്താവായ യേശുവിനോട് ആവശ്യപ്പെട്ടപ്പോൾ അവൻ അവർക്ക് പ്രാർത്ഥനയുടെ ഒരു മാതൃക നൽകി. ദാവീദിന്റെ പ്രാർത്ഥനയിലേക്ക് യേശു അവരെ മടക്കിക്കൊണ്ടുവന്നു എന്ന് വേണമെങ്കിൽ പറയാം. നിന്റെ രാജ്യം വരേണമേ എന്നത് ദാവീദിന്റെ ഹൃദയത്തിലെ താൽപര്യമായിരുന്നു, വലിയ താൽപര്യം. നൂറ്റാണ്ടുകളായി ജനഹൃദയങ്ങളിൽ കുടികൊണ്ടിരുന്ന വാഞ്ചയാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. തിരുവചനത്തിലെ, പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ ശ്രേഷ്ഠമായ പ്രാർത്ഥനകളിൽ ഒന്നാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഇത് സംക്ഷിപ്തമെങ്കിലും ദൈവമഹത്വവും സ്തുതിയും നന്ദിയും ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയത്രേ. മനുഷ്യന്റെ കഴിവുകളെ മാറ്റി നിർത്തി പൂർണമായി ദൈവത്തിൽ ആശ്രയം വെക്കുന്ന പ്രാർത്ഥനയാണിത്. തങ്ങളെ തന്നെ താഴ്ത്തുകയും കുറ്റം സമ്മതിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥന. സകലവും ദൈവത്തിന്റെ വകയാകുന്നു എന്ന് അംഗീകരിക്കുന്ന പ്രാർത്ഥന. രാജ്യം ദൈവത്തിന്റെ വകയാകുന്നു എന്ന് ദാവീദ് മനസ്സിലാക്കി. ഇതിൽ ഉറച്ചുകൊണ്ട് യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതായി നാം കാണുന്നു. നിത്യമായൊരു രാജ്യത്തെക്കുറിച്ചും താൽക്കാലികമായൊരു രാജ്യത്തെക്കുറിച്ചും ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. സാർവത്രികമായ ഒരു രാജ്യവും പ്രാദേശികമായ ഒരു രാജ്യവും ഭൂമിയിൽ ദൈവത്തിന്റെ ഭരണം എന്ന് നമുക്കിതിനെ പറയുവാൻ കഴിയും. ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ അവന് ഭൂമിയിലുള്ള സകലത്തെയും വാഴുവാനുള്ള അധികാരം കൊടുത്തു. രാജ്യമെന്നാൽ എന്താണ് അർത്ഥം? ഭൂമിയിൽ ദൈവത്തിന്റെ ഭരണം എന്നാണ് അതിന്റെ അർത്ഥം. ഭൂമിയെ ദൈവത്തിന്റെ ഭരണത്തിന് കീഴിൽ മടക്കിക്കൊണ്ടുവരുന്ന ആ ഒരു സന്ദർഭം, അങ്ങനെ മടക്കിക്കൊണ്ടുവരുവാനുള്ള ഒരു പ്രാർത്ഥനയാണ് ഇവിടെ ഈ കാണുന്നത്. ദൈവം ഇന്ന് ഭൂമിയെ ഭരിക്കുന്നതായി നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെ കരുതുന്നുണ്ടായിരിക്കില്ല എന്നെനിക്കറിയാം. ദൈവമാണ് ഭരിക്കുന്നതെങ്കിൽ ഇവിടെ എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളും കണ്ണുനീരും നിരാശയും യുദ്ധങ്ങളും അനീതിയും അഴിമതിയും അങ്ങനെ ഓരോന്നും? ഇതൊന്നും ഉണ്ടായിരിക്കുവാനിടയില്ല ദൈവമാണ് ഭരിക്കുന്നതെങ്കിൽ. അങ്ങനെയുള്ള ഒരു രാജ്യത്തിനു വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത് അല്ലേ? ദൈവഹിതപ്രകാരം മാത്രമേ അത് നടപ്പാക്കുകയുള്ളൂ. ഈ രാജ്യം മനുഷ്യന് ഈ ഭൂമിയിൽ പണിതുയർത്തുവാൻ കഴിയില്ല. കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ ഈ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുവാൻ കഴിയുള്ളൂ. അതെ, രാജ്യം നിനക്കുള്ളതാകുന്നു എന്നാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. രാജ്യം നിനക്കുള്ളതാകുന്നു എന്നത് ഓരോ വിശ്വാസിയുടെയും പ്രാർത്ഥനയായിരിക്കേണ്ടതത്രേ. ഈ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്നത് ദാവീദ് ആകാംക്ഷയോടെ നോക്കി കാത്തിരിക്കുകയായിരുന്നു. അത് ഒരു മഹത്വകരമായ ദിവസമായിരിക്കും. 14 വാക്യത്തിലേക്ക് വന്നാട്ട്, എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഇത്രം മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാനാർ? എന്റെ ജനവും എന്തുള്ളൂ? സകലവും നിങ്കൽ നിന്നല്ലോ വരുന്നത്. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേയുള്ളൂ. നിനക്ക് യാതൊന്നും ദൈവത്തിന് കൊടുക്കുവാൻ കഴിയുകയില്ല സുഹൃത്ത്. ഇത് രസകരമായ ഒരു സംഗതി അത്രേ. കാരണം താങ്കൾക്കുള്ളതെല്ലാം ദൈവത്തിന്റെ വകയാകുന്നു. എന്നാൽ താങ്കൾ കൊടുക്കുമ്പോൾ താങ്കളെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് കഴിയും. അവൻ താങ്കളെ അനുഗ്രഹിക്കുകയും ചെയ്യും. നാം ദൈവത്തോട് ഔദാര്യ മനസ്കരല്ലാത്തതുകൊണ്ടാണ് നമ്മിൽ പലരും നിസാരന്മാരും അതുപോലെ തന്നെ കുടിസായ ചിന്താഗതിയുള്ളവരായും ഇരിക്കുന്നത്. നാം നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന് തുറന്നുകൊടുക്കുമ്പോൾ മാത്രമേ അവന് നമ്മെ അനുഗ്രഹിക്കുവാൻ കഴിയുള്ളൂ. 15-16 വാക്യങ്ങൾ, ഞങ്ങൾ നിന്റെ മുമ്പാകെ ഞങ്ങളുടെ സകല പിതാക്കന്മാരെയും പോലെ അതിഥികളും പരദേശികളുമാകുന്നു. ഭൂമിയിൽ ഞങ്ങളുടെ ആയുഷ്കാലം ഒരു നിഴൽ പോലെ അത്രേ, യാതൊരു സ്ഥിരതയുമില്ല. എത്ര വാസ്തവമായിരിക്കുന്നില്ല. ഈ സത്യം അറിയുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹം, ഉറപ്പ്. 16 വാക്യത്തിൽ വായിക്കുന്നു, ഞങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ വിശുദ്ധനാമത്തിനായി നിനക്കൊരു ആലയം പണിവാൻ ഞങ്ങൾ ശേഖരിച്ചിട്ടുള്ള ഈ സംഗ്രഹമെല്ലാം നിന്റെ കയ്യിൽ നിന്നുള്ളത്, സകലവും നിനക്കുള്ളതാകുന്നു. ഞങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമത്തിനുവേണ്ടി ഞങ്ങൾ സംഗ്രഹിച്ചിട്ടുള്ളതാണിതെല്ലാം. സകലവും ദൈവത്തിന്റെ വകയാകുന്നു എന്ന കാര്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ടതത്രേ. അതെ, അങ്ങനെ നാം അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളോടുള്ള കാഴ്ചപ്പാട് തന്നെ വ്യത്യാസപ്പെടും. എനിക്ക് ലഭിച്ചിട്ടുള്ള പണം, എനിക്ക് ലഭിച്ചിട്ടുള്ള സാധ്യതകൾ, എനിക്ക് ലഭിച്ചിട്ടുള്ള സമയം, ഒരു ദിവസം കിട്ടിയാൽ അത് ദൈവത്തിന്റെ ദാനമാണ്. എനിക്ക് ലഭിച്ചിട്ടുള്ള കുഞ്ഞുങ്ങൾ, എനിക്ക് ലഭിച്ചിട്ടുള്ള സ്വാധീനം, വിദ്യാഭ്യാസം, ഇതെല്ലാം ദൈവത്തിന്റെ വകയാ ആകുന്നു എന്നുള്ള ചിന്ത ദൈവനാമ മഹത്വത്തിനു വേണ്ടി ജീവിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കും. അടിസ്ഥാനപരമായി മനുഷ്യനെല്ലാം ദൈവം കൊടുത്തിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, സമയം, ആയുസിന്റെ ദിനങ്ങൾ, അതിനകത്ത് സാധ്യതകളും ഉൾപ്പെടും. രണ്ടാമതായി, ദൈവം നമുക്ക് തന്നിരിക്കുന്നതായുള്ള കഴിവുകൾ. മൂന്നാമതായി, ദൈവം നമുക്ക് തന്നിട്ടുള്ള സമ്പത്ത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കൾക്ക് ലഭിച്ചിട്ടുള്ളതെല്ലാം ദൈവത്തിൽ നിന്നാകുന്നു എന്ന് വിശ്വസിക്കുവാനും അത് അംഗീകരിക്കുവാനും താങ്കൾക്ക് സാധിച്ചിട്ടുണ്ടോ? അതോ ഇതെന്റേതാണ്, ഈ കാര്യത്തിന് ആരും എന്നെ ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന വിധത്തിലാണോ താങ്കൾ മുൻപോട്ടു പോകുന്നത്? ദൈവം താങ്കളുടെ ഓരോ ചലനങ്ങളെയും താങ്കൾ എപ്രകാരം അത് ചെയ്യുന്നു എന്ന് നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹം പ്രാപിക്കുവാൻ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാലും. ശലോമോൻ രാജസ്ഥാനത്ത് വരുന്നതാണ് തുടർന്ന് നാം കാണുന്നത്. ജനം ദൈവത്തെ മഹത്വപ്പെടുത്തിയും അവനെ യാഗങ്ങൾ അർപ്പിച്ചും കൊണ്ട് ശലോമോനെ രാജാവാക്കുന്നതായി നാം കാണുന്നു. ഞാൻ 22-23 വാക്യങ്ങൾ വായിക്കട്ടെ. 29 അധ്യായത്തിന്റെ 22 വാക്യം: അവർ അന്ന് യഹോവയുടെ സന്നിധിയിൽ മഹാസന്തോഷത്തോടെ ഭക്ഷിച്ചു പാനം ചെയ്തു. ദാവീദിന്റെ മകനായ ശലോമോനെ രണ്ടാം പ്രാവശ്യം രാജാവാക്കി. അവനെ യഹോവയ്ക്ക് പ്രഭുവായിട്ടും സാദോക്കിനെ പുരോഹിതനായിട്ടും അഭിഷേകം ചെയ്തു. അങ്ങനെ ശലോമോൻ തന്റെ അപ്പനായ ദാവീദിനു പകരം യഹോവയുടെ സിംഹാസനത്തിൽ രാജാവായിരുന്നു. കൃതാർത്ഥനായി ഇസ്രായേലൊക്കെയും അവന്റെ വാക്ക് കേട്ടനുസരിച്ചു. ശലോമോന്റെ കീഴിൽ രാജ്യം ഒരുമിക്കുകയും ദാവീദിന്റെ മരണത്തിന് മുമ്പ് തന്നെ അവൻ രാജകീയ അധികാരം ഉപയോഗിക്കുകയും ചെയ്തു എന്ന് നാം കാണുന്നു. ശലോമോൻ ചെയ്ത പ്രവർത്തനം കുറെക്കൂടെ കൃത്യമായും വിശദമായും തുടർന്നുള്ള രണ്ട് ദിനവൃത്താന്ത പുസ്തകത്തിൽ നാം പഠിക്കുന്നതാണ്. ഇനിയും ദാവീദിന്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതും കൂടെ നോക്കാം. 24 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. സകല പ്രഭുക്കന്മാരും വീരന്മാരും ദാവീദ് രാജാവിന്റെ സകല പുത്രന്മാരും ശലോമോൻ രാജാവിന് കീഴ്പ്പെട്ടു. ഇസ്രായേലൊക്കെയും കാണുകയും യഹോവ ശലോമോനെ അത്യന്തം മഹത്വപ്പെടുത്തി. ഇസ്രായേലിൽ അവന് മുമ്പുണ്ടായിരുന്ന ഒരു രാജാവിനും ലഭിച്ചിട്ടില്ലാത്ത രാജമഹിമയും അവന് നൽകി. ഇങ്ങനെ ഇശായിയുടെ മകനായ ദാവീദ് എല്ലാ ഇസ്രായേലിനും രാജാവായി വാണിരുന്നു. അവൻ ഇസ്രായേലിനെ വാണകാലം 40 സംവത്സരമായിരുന്നു. അവൻ 7 സംവത്സരം ഹെബ്രോനിലും 33 സംവത്സരം യെരുശലേമിലും വാണു. അവൻ നന്നാ വയസ്സി എന്നവനും ആയുസ്സും ധനവും മാനവും തികഞ്ഞവനുമായി മരിച്ചു. അവന്റെ മകനായ ശലോമോൻ അവനു പകരം രാജാവായി. എത്ര മഹത്വകരമായ ഒരു ജീവിതമല്ലേ! ദൈവം നൽകിയിരിക്കുന്ന ആ വിവരണമൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചേ. ദാവീദിനെക്കുറിച്ച് എപ്രകാരമുള്ള ധാരണ തനിക്കുണ്ടായിരുന്നു എന്ന് നിങ്ങൾ അറിയണമെന്ന് ദൈവത്തിന് താൽപര്യമുണ്ടായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ ദാവീദിനെ ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം. അവൻ എത്ര നീചമായ പ്രവൃത്തി ചെയ്തവനാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് അവൻ ചെയ്ത പല കാര്യങ്ങളും അംഗീകരിക്കുവാൻ കഴിയുമായിരിക്കില്ല. എന്നാൽ ദൈവത്തിന് അവനെ ഇഷ്ടമായിരുന്നു. ദാവീദ് ഒരു മനുഷ്യനായിരുന്നു, മാനുഷികമായ ബലഹീനതകളെല്ലാം ഉള്ളവൻ. എന്നാൽ ദൈവം അവനോട് ഇടപെടുകയും അവനെ സ്നേഹിക്കുകയും ചെയ്തു. ഇത് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. ദൈവം ദാവീദിനോട് ദയയോടും കരുണയോടും കൂടെ വർത്തിച്ചതുപോലെ അവൻ നമ്മോടും, അതെ എന്നോടും നിങ്ങളോടും പ്രവർത്തിക്കുമെന്നതിനാൽ നമുക്ക് സന്തോഷത്തിന് വകയുണ്ട്. ദൈവം നല്ലവനാണ്. അവൻ എത്ര അത്ഭുതവാനായ ദൈവമാണ്. എനിക്കും നിങ്ങൾക്കും അവനുവേണ്ടി ഒരു ആലയം നിർമ്മിക്കുവാൻ കഴിയില്ല. എന്നാൽ ദൈവം തന്റെ മന്ദിരമായ നമ്മുടെ ശരീരത്തെ അവന് സമർപ്പിക്കുന്ന ഓരോ വ്യക്തിയെയും അനുഗ്രഹിക്കുവാൻ സന്മനസ്സുള്ളവനായി നമ്മോടുകൂടെയുണ്ട്. അവന് പൂർണ്ണമായി സമർപ്പിച്ച ജീവിതം എത്ര മനോഹരമായ ഒന്നാകുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളെ തന്നെ ദൈവഹിതത്തിന് സമർപ്പിച്ചിട്ടുണ്ടോ? താങ്കളുടെ ശരീരം ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്ന മന്ദിരമാണ്. വിശുദ്ധനായ ദൈവം വിശുദ്ധ മന്ദിരത്തിലാണ് വസിക്കുന്നത്. താങ്കളുടെ ജീവിതം വിശുദ്ധമാണോ? ഞാൻ വിശുദ്ധനായിരിക്കാൽ നിങ്ങളും വിശുദ്ധരാകുവീൻ എന്നത്രേ അവൻ കൽപ്പിച്ചിരിക്കുന്നത്. എങ്ങനെ താങ്കൾക്ക് വിശുദ്ധനായിത്തീരുവാൻ കഴിയും? അതെ, താങ്കൾ ഒരു പാപിയാകുന്നു എന്ന് താങ്കൾക്കറിയാം. അങ്ങനെ അറിയാമെങ്കിൽ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം താങ്കളുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കുവാൻ മതിയായിട്ടുള്ളതാണ്. ആ യേശുകർത്താവിൽ താങ്കളുടെ ജീവിതത്തെ സമർപ്പിച്ചാൽ അവിടുന്ന് താങ്കളെ ശുദ്ധീകരിക്കും. ഇത് താങ്കൾ പൂർണ്ണമായി വിശ്വസിക്കുക. താങ്കളുടെ പാപങ്ങളെ അവനോട് ഏറ്റുപറഞ്ഞ് ക്ഷമയാചിക്കുക. വിശ്വാസത്താൽ താങ്കളുടെ ഹൃദയത്തിൽ കർത്താവിനെ കൈക്കൊള്ളുക. അവൻ താങ്കളുടെ ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. താങ്കളുടെ ഹൃദയം അവനുവേണ്ടി തുറന്നാൽ അവൻ അകത്ത് പ്രവേശിച്ച് താങ്കളോടുകൂടെ കൂട്ടായ്മ ആചരിപ്പാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതം അപ്രകാരം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കപ്പെട്ട ഒന്നാണോ? ഈ ദിവസങ്ങളിൽ നാം ദിനവൃത്താന്ത പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ദാവീദ് വലിയ പാപം ചെയ്തതായി നാം ശമൂവേലിന്റെ പുസ്തകത്തിൽ കണ്ടതാണ്. എന്നാൽ ദൈവം ആ പാപം ക്ഷമിച്ചതിനു ശേഷം ദിനവൃത്താന്ത പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ല. താങ്കൾ എത്ര വലിയ പാപം ചെയ്ത വ്യക്തിയാകുന്നു എങ്കിൽ തന്നെയും ദൈവസന്നിധിയിൽ പോയി മനഃപൂർവ്വമായി ഏറ്റുപറയുമ്പോൾ താങ്കളുടെ പാപം ക്ഷമിച്ച് താങ്കളെ നീതിമാനായി പ്രഖ്യാപിച്ച് തന്നോടുകൂടെ ചേർത്തുകൊള്ളുവാൻ ദൈവം മതിയായവനാണ്. ആ ഉറപ്പ് ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്നതാണ് മുൻപോട്ടു പോകുവാൻ നമുക്ക് ലഭിക്കുന്ന ശക്തി. താങ്കളുടെ ജീവിതത്തിൽ അപ്രകാരം ഉറപ്പ് പ്രാപിച്ചിട്ടുണ്ടോ? അതോ ഇന്നും കുറ്റബോധത്താൽ താങ്കൾ ഞരങ്ങുകയാണോ? അതിന്റെ ആവശ്യമില്ല. വിശ്വാസത്താൽ ഏറ്റുപറഞ്ഞാൽ ദൈവം താങ്കളെ അനുഗ്രഹിക്കും. അതിമനോഹരമായ ഒരു ഭാവി തന്ന് താങ്കളെ ദൈവം ഉപയോഗിക്കും. ഒന്നുകൊണ്ടും വിചാരപ്പെടേണ്ട കാര്യമില്ല, ദുഃഖിക്കേണ്ട കാര്യമില്ല. ദൈവം താങ്കളെ തന്നോട് കൂടെ അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കുവാൻ മതിയായവനാണ്. അതിനുവേണ്ടി താങ്കളുടെ ജീവിതത്തെ മനഃപൂർവ്വമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് തന്നതായ ആലോചനയ്ക്കായി വീണ്ടും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമായിരിക്കുന്നു എന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങൾ നിന്റെ വചനമനുസരിക്കുന്നവരായി അവിടുന്ന് ഞങ്ങളെ ആക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തയോടുകൂടെ ആയിരിക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാവരെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണം. കർത്താവെ, ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ തന്നതായിട്ടുള്ള നല്ല പഠനത്തിനായിട്ട് വീണ്ടും സ്തോത്രം. അനുസരിച്ച് ജീവിക്കാൻ അവിടെ ഞങ്ങളെ ഒരുക്കണമേ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ ഈ പ്രാർത്ഥന അവിടുന്ന് കേൾക്കുമാറാകണമേ. ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-425-5882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-425-5882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.